ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണാധികാരികൾക്കെതിരിൽ ഖുറൂജ് നടത്തിയവരാണ്. ആ ഖുറൂജ് എന്നുള്ളത് വാളുകൊണ്ടാണ്, അതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അവരുടെ തിന്മകൾ പരസ്യപ്പെടുത്തുന്നത്, അങ്ങനെ ജനങ്ങളെ ഇളക്കിവിടുന്നത് ഖവാരിജിയത്താണ്, അല്ലെങ്കിൽ അത് ഖവാരിജുകളുടെ മൻഹജാണ്, മദ്ഹബാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംശയം. ഈ സംശയം വിശദീകരിക്കാതെ പോകുന്നത് ഈ വിഷയത്തിന്റെ അപൂർണതയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾക്ക് കൂടി വിശദീകരണം പറയണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ഭരണാധികാരികൾക്കെതിരിൽ ഖുറൂജ് പാടില്ല. അവർ ഭരണാധികാരികൾ, അവർ ഫാസിഖീങ്ങളാണെങ്കിലും ളോലിമീങ്ങളാണെങ്കിലും ജാഹിരീങ്ങളാണെങ്കിലും, അവർ അക്രമം ചെയ്യുന്നവരാണെങ്കിലും തിന്മ ചെയ്യുന്നവരാണെങ്കിലും അനീതി കാണിക്കുന്നവരാണെങ്കിലും അവർക്ക് സമ്മതത്വം കൊടുക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. ആ വിഷയത്തിൽ വ്യക്തമായി തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. നല്ല ഭരണാധികാരികളാണെങ്കിൽ മാത്രം നിങ്ങൾ സമ്മതത്വം കൊടുത്താൽ മതി എന്നുള്ളതല്ല ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, നിങ്ങളുടെ മുതുകത്തടിക്കുന്ന, സ്വാർത്ഥരായ, നിങ്ങളോട് അനീതി കാണിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹദീസുകളിൽ. അങ്ങനെയുള്ള ഭരണാധികാരികളാണെങ്കിൽ പോലും മുസ്ലിം സമൂഹം ഐക്യത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ, അവർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഇല്ലാതിരിക്കണമെങ്കിൽ, അവിടെ ഫിത്നയില്ലാതിരിക്കണമെങ്കിൽ, കലാപങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ സമത്വം കൊടുക്കുക എന്നുള്ളത് വാജിബാണ് എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുള്ള നസ്സാണ് എന്നുള്ളത് കഴിഞ്ഞ ദർസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ പ്രചരിപ്പിക്കുക, അതൊരിക്കലും അഹ്ലുസുന്നയുടെ രീതിയല്ല എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി അത് ഖവാരിജുകളുടെ മൻഹജാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ് എന്നുള്ളതാണ്. ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ, വാളുകൊണ്ട് ഖുറൂജ് നടത്തുന്നത് മാത്രമാണ് ഖവാരിജിയത്ത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, IS രംഗത്ത് വന്ന സന്ദർഭത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് തന്നെ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളടക്കമുള്ള പണ്ഡിതന്മാർ, ഒരാൾ പോലും അതിൽ നിന്ന് മാറുന്നിട്ടില്ല. ശക്തമായി അവർക്കെതിരെ രംഗത്ത് വന്നു. അവരുടെ ആദർശം അഹ്ലുസുന്നത്തിന് എതിരാണ് എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചു. അവരുടെ നിലപാടുകൾ അത് ഖവാരിജിയത്തിന്റെ നിലപാടാണെന്നുള്ളത് അവർ വ്യക്തമാക്കി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ പണ്ഡിതന്മാർക്ക് തന്നെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവലംബിക്കേണ്ടത് അത് അഹ്ലുസുന്നത്തിന്റെ രീതിയാണ്, കിബാറുകളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ പോലും അഹ്ലുസുന്നത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സലഫി പണ്ഡിതൻ പോലും IS എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചിട്ടില്ല. മാത്രമല്ല അവർ തഹദീർ നടത്തുകയാണ് ചെയ്തത്. അവരുടെ പ്രവർത്തനങ്ങൾ അത് ഖവാരിജുകളുടെ രീതിയാണ് എന്നുള്ള വ്യക്തമായ തരത്തിലുള്ള താക്കീതുകൾ അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ തെളിവ്, ഒന്നാമത്തെ തെളിവ്. ഇവിടെ എന്തിനാണ് തെളിവ് ഉദ്ധരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ചില ആളുകൾ ഈ രൂപത്തിലെ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും അത് ഖവാരിജുകളുടെ രീതിയാണെന്ന് പറയുമ്പോൾ എന്നെ ഖവാരിജാക്കി, അല്ലെങ്കിൽ ഞങ്ങളെ ഖവാരിജാക്കി എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്ന വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ തെളിവ് എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസാണ്. വാളുകൊണ്ടുള്ള ഖുറൂജ് മാത്രമല്ല ഖവാരിജിയത്ത്, ഖവാരിജികളുടെ മദ്ഹബ്, അത് മാത്രമല്ല ഖുറൂജ്. വാളുകൊണ്ട് ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്തൽ മാത്രമല്ല ഖുറൂജ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. ഈ വിഷയത്തിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ദുൽ ഖുവൈസിറയുടെ സംഭവം ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ദുൽ ഖുവൈസിറയുടെ സംഭവം, ദുൽ ഖുവൈസിറ തമീം ഗോത്രക്കാരനാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല, ഇത് അങ്ങനെ പറഞ്ഞു പോലെ കുറെ പറയാനുണ്ടാവും നമുക്ക്. ആരാണ് ദുൽ ഖുവൈസിറ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് വിതരണം ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ റസൂലിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി അദിൽ, അള്ളാഹുവിന്റെ റസൂലെ നീതി കാണിക്കണം എന്ന് പറഞ്ഞ ദുൽ ഖുവൈസിറയുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് എന്തിനാണെന്നറിയോ? ഖവാരിജുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖവാരിജുകളുടെ സിഫാത്തുകൾ പറയുമ്പോൾ, ഖവാരിജുകളുടെ അടയാളങ്ങൾ പറയുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ഇതാണ്. ഒന്നാമത്തെ ഖാരിജി ആരാന്ന് ചോദിച്ചാൽ അത് ദുൽഖുവൈസറയാണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചരിത്രപരമായിട്ട് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവർ സംഘടിതമായിട്ട് രംഗത്ത് വന്നത്, അവർ ഒറ്റക്കൊറ്റക്ക് രംഗത്ത് വന്നത്, അവർ ചെറിയ കൂട്ടങ്ങളായിട്ട് രംഗത്ത് വന്നത്, അങ്ങനെ ഖവാരിജികളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചരിത്രത്തെ സംബന്ധിച്ച് വേറെ നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് ഖവാരിജികളുടെ സിഫാത്തുകൾ വിശദീകരിക്കുമ്പോൾ ആരാണ് ഖവാരിജി എന്ന് വിശദീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖവാരിജികളുടെ മബുദ് അതിന്റെ തുടക്കത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒന്നാമത്തെ ഹദീസ് ദുൽഖുവൈസറുടെ ഹദീസാണ്. അയാൾ പറഞ്ഞത് എന്താ, റസൂലിനോട് അള്ളാഹു റസൂലെ നീതി കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് നീതി കാണിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു റസൂലെ എന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അത് വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവം. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, എന്റെ മുതുകത്ത് നിന്ന് ചില ആളുകൾ രംഗത്ത് വരും. എന്നിട്ട് ബാക്കിയുള്ള ഖവാരിജുകളുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇവിടെ ദുൽഖുവൈസറ റസൂലുള്ളാഹിക്കെതിരെ വാളെടുത്തോ? ദുൽഖുവൈസറ റസൂലുള്ളാഹിക്കെതിരെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ വാളെടുത്തിട്ടുണ്ടോ? വാളെടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെതിരെ അല്ലെങ്കിൽ സഹാബത്തിനെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടുണ്ടോ? വാളുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഖവാരിജുകളുടെ സിഫാത്തുകൾ വിശദീകരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖവാരിജുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ദുൽഖുവൈസിറയുടെ സംഭവം കൊണ്ടുവരുന്നത്? നിങ്ങൾ ഹദീസുകൾ എടുത്തോ, ചരിത്രം എടുത്തോ, ഇസ്ലാമിന്റെ ഹിസ്റ്ററി പരിശോധിച്ചോ, അതിൽ ഖവാരിജുകളുടെ മറിച്ചു നോക്കിക്കോ. ഖവാരിജുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ദുൽഖുവൈസറിന്റെ സംഭവമാണ്. അവനാണ് ഒന്നാമത്തെ ഖാരിജ് എന്ന് വരെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ട് ദുൽഖുവൈസറ വാളെടുത്തിട്ട് റസൂലുള്ളാഹിയോട് യുദ്ധം ചെയ്തിട്ടില്ല? പക്ഷെ ആള് ഖൗല് കൊണ്ടും കലാമ് കൊണ്ടും റസൂലുള്ളാഹിക്കെതിരെ തിരിഞ്ഞു. അതന്നെയാണ് ഖുറൂജ്. ഇവിടെ ദുൽഖുവൈസറ റസൂലുള്ളാഹിനെ എതിർത്തു, ഇൻകാർ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാള് ഖൗല് കൊണ്ടും കലാമ് കൊണ്ടും റസൂല് നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ വേറെ ചില റിവായത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിന്റെ ഓരോന്നും പരിശോധിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഇവിടെ ദുൽഖുവൈസറ നാവ് കൊണ്ട് ഖുറൂജ് നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖവാരിജുകളെ കുറിച്ച് വിശദീകരിക്കപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഇനിയിത് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, അതിന്റെ തെളിവാണല്ലോ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഒന്ന്. രണ്ടാമത്, ഈ ഹദീസ് വിശദീകരിച്ചതിന് ശേഷം ഇബ്നു സമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദ അക്ബറു ദലീലിൻ അല അന്നൽ ഖുറൂജ അലൽ ഇമാമി യകൂനു ബിസ്സൈഫി വയകൂനു ബിൽ ഖൗലി വൽ കലാം. ഉണ്ടോ, ഇബ്നു സമി റഹ്മത്തുള്ളാഹി പറഞ്ഞതാ, ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ഖുറൂജ് എന്നുള്ളത് വാളുകൊണ്ടുണ്ടാകും, നാവ് കൊണ്ടുണ്ടാകും, സംസാരം കൊണ്ടുണ്ടാകും, വർത്താനം കൊണ്ടുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ്. ഇതാരാ പറഞ്ഞത്? ഇബ്നു സമി മതിയോ തെളിവായിട്ട്? എന്നിട്ട് ഞങ്ങളെ ഖവാരിജ് ആക്കണുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇത് അഹ്ലുസുന്നന്റെ രീതിയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അഖീദയൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, അതന്നെ അല്ലാഹു അലം. അത് വിവരമല്ലാതെ ഓരോന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് വിഷയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇബ്നു സമി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താ? ഖുറൂജ് എന്നുള്ളത് വാളുകൊണ്ടുണ്ടാകും, കലാം കൊണ്ടുണ്ടാവും, അതായത് സംസാരം കൊണ്ടുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദുൽഖുവൈസറിന്റെ ഈ സംഭവമാണ്. എന്നിട്ട് ഇബ്നു സമി പറയാണ്, ഹാദ ലി അന്ന ഹാദ മാ അഖദ സൈഫ അല റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം ലക്കിന്നഹു അൻകറ അലൈഹി. കാരണം ദുൽഖുവൈസർ റസൂലുള്ളാഹിക്കെതിരെ വാളെടുത്തിട്ടില്ല. ഇബ്നു സമിന്റെ പ്രയോഗമാണ്, ദുൽഖുവൈസറ റസൂലുള്ളാഹിക്കെതിരെ വാളെടുത്തിട്ടില്ല, പക്ഷേ അയാൾ റസൂലുള്ളാഹിനെ എതിർത്തു. എന്നിട്ട് ഇബ്നു സമി റഹ്മത്തുള്ളാഹി കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുറച്ച് വിശദമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയണ്, അതിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഒരിതും വിശദീകരിക്കുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയണത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. അന്നൽ ഖുറൂജ ബിസ്സൈഫി ഫർഉൻ അനിൽ ഖുറൂജ ബിലിസാനി വൽ ഖൗലി. നാവ് കൊണ്ട് ഖുറൂജ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഒരു ഫർഉ, വാളുകൊണ്ടുള്ള ഖുറൂജിന്റെ ഒരു ഫറ, വിപ്ലവം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫറ ആണ് ഖൗലു കൊണ്ടും ലിസാനു കൊണ്ടുള്ള ഖുറൂജ്. അതിന്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ വാളുകൊണ്ടുള്ള ഖുറൂജ്. ഈ ഖൗലു കൊണ്ടും സംസാരത്തിന് അതിന്റെ ഫറ ആണ്, ശാഖയാണ്. ലിയന്നാസലം യഖ്റുജു അല ലിമാവി ബി മുജറദി അഖദി സൈഫി. ഒരു സുപ്രഭാതത്തിൽ ജനങ്ങൾ ഒരിക്കലും വാളൊരു പിടിച്ചിട്ട് ഭരണാധികാരിക്കെതിരെ തിരിയില്ല, വിപ്ലവം ഉണ്ടാക്കൂല. ലാ ബുദ്ധാൻ യക്കുന തൗത്തിയ തംഹീദ് വഖദുഹുൻ ഫിൽ അയിമ, അതിന്റെ മുമ്പ് എന്തുണ്ടാവും, ഗ്രൗണ്ട് ക്ലിയർ ആക്കും അവര്. ഇത് വിനുസൈമിന്റെ വാക്കാണ്. നിർബന്ധമാണ് എന്ത്, തൗത്തിയത്തും തംഹീദും, അതായത് ഗ്രൗണ്ട് ക്ലിയർ ആക്കുക. അതേപോലെ തന്നെ വഖദുഹുൻ ഫിൽ അയിമ, ഭരണാധികാരികളെ സംബന്ധിച്ച് കുറ്റങ്ങൾ പ്രചരിപ്പിക്കുക, തിന്മകൾ പ്രചരിപ്പിക്കുക, അവരെ ആക്ഷേപിച്ച് സംസാരിക്കുക. വസത്തുറുലി മഹാസിനിയും, അവർ ചെയ്യുന്ന നന്മകൾ മറച്ചു വെക്കുക. ഇതൊക്കെ അവർ ചെയ്തിട്ട് ഗ്രൗണ്ട് ക്ലിയർ ആക്കും. അപ്പൊ അവരെ പറ്റിയുള്ള നന്മകൾ മറച്ചു വെക്കും, അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ പ്രചരിപ്പിക്കും. സുമ്മത്തം തലി ഉൽ ഖുലൂബ് ഗൈളൻ വഹഖദാൻ, അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പകയും വിദ്വേഷവും നിറക്കും, അങ്ങനെ നിറയും ഇവരുടെ ഈ സംസാരങ്ങൾ. ഇവര് നേരത്തെ ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ള വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ 24 hours ഇതാണ് ഇവരുടെ പരിപാടി. കുത്തുബകളിൽ, മിമ്പറുകളിൽ, സോഷ്യൽ മീഡിയയിൽ, നടക്കുന്നോടത്ത്, ഇരിക്കുന്നോടത്ത്, തിന്നുന്നോടത്ത് ഒക്കെ ഭരണാധികാരികളെ പറ്റി. നമുക്ക് തന്നെ ഭരണാധികാരികളോട് ദേഷ്യവും പുച്ഛവും തോന്നും. ഭരണാധികാരികളോട് മാത്രമല്ല, പണ്ഡിതന്മാരോട് പോലും. എനിക്കറിയാം ചില ആളുകളുടെ സംസാരം കേട്ടാൽ. മാത്രമല്ല, ഒരു കാഫിർ രാജ്യത്തോട് തോന്നുന്നതിനേക്കാൾ വെറുപ്പ് തോന്നുക ചില മുസ്ലിം നാടുകളോടായിരിക്കും. പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന് ചില പരിമിതികൾ ഇവിടെ ഉണ്ട്. ഇന്ന് ലോകത്തൊക്കെ കുറച്ച് ശരീഅത്തൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന മുസ്ലിം നാടുകൾ, ഒരു കാഫിർ രാജ്യത്തോട് തോന്നുന്നതിനേക്കാൾ വെറുപ്പും വിദ്വേഷവും പകയും തോന്നുന്നതായിരിക്കും ഇത്തരത്തിലുള്ള മുസ്ലിം നാടുകളോടായിരിക്കും, മുസ്ലിം രാഷ്ട്രങ്ങളോടായിരിക്കും. അപ്പോൾ ഇവരാദ്യം വിത്തുപാകും, എന്നിട്ട് ജനങ്ങളുടെ മനസ്സുകൾ ഇങ്ങനെ കുസു കുസു പറഞ്ഞിട്ട് 24 hours ഭരണാധികാരികളെ കുറിച്ച് അവിടെ അത് തുറന്നു, ഇവിടെ മറ്റത് ഓപ്പണാക്കി, അവിടെ ഈ തീരുമാനം കൊണ്ടുവന്നു, അവിടെ പലിശ ഉണ്ട്, അവിടെ ബാറുകളുണ്ട്, അവിടെ മദ്യഷാപ്പുകളുണ്ട്. ഇതൊക്കെ ഇന്ന് ലോകത്തുള്ള മുസ്ലിം നാടുകളെ കുറിച്ച് ഇവര് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, ഈ ഭരണാധികാരികളൊക്കെ 100% ഖുർആനും സുന്നത്താണ്, 100% അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആരും പറയുന്നില്ല. അള്ളാഹു റസൂലിന്റെ ഹദീസിൽ വന്നത് എന്താണ്, ഭരണാധികാരികൾ അനീതി കാണിക്കും, അവരുടെ അടുത്ത് തിന്മുണ്ടാകും, അവരുടെ അടുത്ത് ഫിസ്ക് ഉണ്ടാകും, അവരുടെ അടുത്ത് ദുൽമുണ്ടാകും. അത്തരത്തിലുള്ള ഭരണാധികാരികൾക്ക് തന്നെയാണ് സമ്മതത്വം കൊടുക്കണം എന്നുള്ളത് ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നെസ്സായിട്ട് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇങ്ങനെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നമുക്ക് തന്നെ അവരോട് വെറുപ്പുണ്ടാവും, നമുക്ക് തന്നെ അവരോട് ദേഷ്യം ഉണ്ടാവും, അങ്ങനെ മനസ്സിന് നിറച്ച് അവരോട് പകയും ദേഷ്യവും. അവർ ചെയ്യുന്ന നന്മകളൊക്കെ മറച്ചു വെക്കും, അവരുടെ തിന്മകൾ മാത്രം പ്രചരിപ്പിക്കും. വഹീന ഇദിനഹ്സുലുൽ ബലാ, അങ്ങനെയാണ് പിന്നെ വിപ്ലവം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ജനങ്ങൾ വാളെടുക്കുന്നത്, അങ്ങനെയാണ് പരീക്ഷണം ഉണ്ടാകുന്നത്. ഇത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വല്ലാത്ത അദ്ദേഹത്തിന്റെ വാചകം, വൽ അജബു അന്ന ബഅലന്നാസ് അഹ്ലുദ്ദീൻ, ചില ആളുകൾ അവരുടെ കാര്യം അത്ഭുതമാണ്, അവര് നല്ല മനുഷ്യന്മാരാട്ടോ. അഹ്ലുദ്ദീൻ എന്നാണ് അദ്ദേഹം, നല്ല ദീനുള്ള ആളുകളാണ് അവര്. എന്താണ് അത്ഭുതം, ലൗ അറത്താൻ തതക്കല്ലമ ഫീ ശഖ്സിൻ ആദിയും മിനൻ നാസ് ലാ തഖ്താബ് ഹാദ ഹറാം. ജനങ്ങളിൽപ്പെട്ട സാധാരണക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ പറയുന്നത് അത് ഗൈബത്താണ് കേട്ടോ, അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല, അത് ഹറാം. ചാളകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നല്ല ദീനുള്ള ആൾക്കാരായിരിക്കും, ഇവർ പറയും ഐ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് ഹറാമാണ്, ഗൈബത്ത് പറയാന്നുള്ളത് ഹറാമാണെന്ന് അവർ പറയും. ലാക്കി ലൗ തക്കല്ലമ ഫീ വാഹിദി മിൻ വിലാത്തിൽ ഉമൂരി യറ അന്ന ഹദാ ലാ ബഅസ ബിഹി, എന്നാൽ ഭരണാധികാരികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു തെറ്റും അവർക്ക് ഉണ്ടാവില്ല. അത് എത്ര നേരമാണെങ്കിലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും, മണിക്കൂറുകളോളം സംസാരിച്ച് ഇങ്ങനെ അല്ലെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക എന്ന് പറയും. അതിലൊരു പ്രശ്നവും മോശത്തരവും ഒരു കാണൂല. സാധാരണ കുറിച്ച് ഗൈബത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണുന്ന ആളുകൾ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നതിൽ ഇവർക്ക് ഇവർ ഒരു തെറ്റും കാണുന്നില്ല. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. ജനങ്ങളിൽ പലർക്കും ഈ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്, ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ തെളിവ് പറഞ്ഞു, അതിന്റെ ഹിസ്റ്ററി നോക്കാൻ വേണ്ടി പറഞ്ഞു, ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഷറഹ് പറഞ്ഞത് പറഞ്ഞു. ഇനി നോക്കോ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. കാരണം ഇവരെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഉലമാ ഉസ്സലാത്തീൻ, കൊട്ടാരം പണ്ഡിതന്മാർ എന്നുള്ളതാണ്. കൊട്ടാരം പണ്ഡിതന്മാർ ഭരണാധികാരികളുടെ താളത്തിനൊത്തിച്ച് താളത്തിനൊത്ത് തുള്ളുന്ന പണ്ഡിതന്മാർ, അതാണ് കൊട്ടാരം പണ്ഡിതന്മാർ. ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ളാഹിയെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് നേരത്തെ പറഞ്ഞ IS ഒക്കെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണതാണ് പണ്ഡിതന്മാരെ കുറിച്ച്. ഇവര് ഭരണാധികാരികളുടെ തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. അത് പറയുന്നുണ്ടോ അല്ലേ എന്നുള്ളത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. എങ്ങനെയാണ് പറയേണ്ടത്, ഇന്നത്തെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ കിവാറുകളൊക്കെ ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫീളയുടെ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ പണി ഇതാണ്, ജോലി ഇതാണ്, എന്ത്, ഭരണാധികാരികളെ കുറ്റി കുറ്റം പറഞ്ഞെടുക്കുക, അതിങ്ങനെ ജനങ്ങളിടയിൽ ഇങ്ങനെ ഒരു അജണ്ടയായിട്ട് ഒരു ആദർശമായിട്ട് പ്രചരിപ്പിക്കുക. ഞാൻ അവനെ നസീഹത്ത് കൊടുത്തു. നസീഹത്ത് കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ എന്നെ ഹജർ ചെയ്തു. പിന്നീട് ഞാൻ അവനെ കണ്ടുമുട്ടി, ഞാൻ അവനോട് സലാം പറഞ്ഞു, പക്ഷെ അവൻ സലാം അടക്കിയില്ല. അപ്പം ഞാനും അവനെ ഹജർ ചെയ്തു. അതിനെനിക്ക് തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഷെയ്ഖ് ഫൗസാൻ അഫീളഹുള്ള കൊടുക്കുന്ന മറുപടി, ഹാദാ മിനൽ ഖവാരിജ് അല്ലദീ യുഹദ്ദിദു അലാ വലാത്തിൽ ഉമൂരി ഹാദാ മിനൽ ഖവാരിജ്, ഇത് ഖവാരിജുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ഇങ്ങനെ തിന്മ, അവരുടെ തിന്മകൾ പ്രചരിപ്പിച്ച് അവർക്കെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളത്, അതെന്താണ്, അത് മിനൽ ഖവാരിജ് എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ അഫീളഹുള്ള പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്, നീ അവനെ നസീഹത്ത് കൊടുത്തു, അവനോട് സലാം പറഞ്ഞു, പക്ഷെ അവൻ സലാം അടക്കിയില്ല, നീ അവനെ ഹജർ ചെയ്തു, അതും ശരിയാണ്. എന്നിട്ട് ഫൗസാൻ ഹഫീളഹുള്ള കൊടുക്കുന്ന മറുപടി എന്താ പറയുക, വലാ യക്ഫീ ഹാദാ, ഇത് പോരാ, ഇത് മതിയാകില്ല, പിന്നെ എന്തുകൂടി ചെയ്യണം, ബല്ലാ ബുദ്ധ അൻ തുഹദ്ദിറ മിൻഹു വ തുബയ്യിന അംറഹു ഹുവ വ തുബഉഹു, അവനെപ്പറ്റി ജനങ്ങളോട് തഹദീർ നടത്തണം, താക്കീത് ചെയ്യണം. അവനെപ്പറ്റി മാത്രമല്ല, അവനെ പിൻപറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേ നിലപാടും ഇതേ മനഹജും ഇതേ മദ്ഹബും സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ചുകൂടി എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. എന്തിന്, ഹത്തായുഹദാലായിദീയും, അവരുടെ അവരിൽ നിന്ന് പിന്നീട് ജനങ്ങളെ ഇൽമെടുക്കരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, അവനെപ്പറ്റിയും അവന്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പറ്റിയും ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം, അതുകൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഷെയ്ഖ് ഫൗസാൻ അഫീളഹുള്ള വിശദീകരിച്ചതായിട്ട് കാണാം. ഇതിങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഖുറൂജ് എന്നുള്ളത് വാളുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഭരണാധികാരികളുടെ തെറ്റുകൾ അവരുടെ തിന്മകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭരണാധികാരികളെ സംബന്ധിച്ച് വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെ, നമുക്ക് തന്നെ ദേഷ്യം തോന്നിപ്പോവും, ഇത്രത്തോളം മോശം വേറെ ലോകത്ത് ആരുമില്ല എന്നുള്ളത് തോന്നിപ്പോവും. ആ രൂപത്തിൽ പ്രചരണം നടത്തുന്നത് അത് ഖവാരിജുകളുടെ മദ്ഹബാണെന്നുള്ളതിന് ഹദീസ് പറഞ്ഞു, അതിൻ്റെ ശർഹുകൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു തെളിവ്, ഖവാരിജുകളുടെ ചരിത്രം പഠിച്ചവർക്കറിയാം, ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഖഅദിയ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. ഖഅദിയ അവരെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഖഅദിയത്ത് എന്ന് പറഞ്ഞാൽ ഫിർഖത്തുൻ മിൻ ഫിറഖിൽ ഖവാരിജ്, ഖവാരിജുകളുടെ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ്, അവരുടെ ടീമിൽപ്പെട്ട ഒരു ടീമാണ് അത്, ഖഅദിയ. അവരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. അവരുടെ ചരിത്രം പഠിച്ചാൽ ഒരാളിത് ചോദിക്കൂല, എന്ത്, വാളുകൊണ്ടല്ലേ ഖുറൂജ്? അല്ല, കാരണം ഈ സംസാരം അതിലൂടെ ജനങ്ങളെ ഇളക്കി വിടുകയാണ്. ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, പിന്നെ ഭരണാധികാരികളിൽ നിന്നുള്ള തെറ്റുകൾ അത് പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ അവർക്കെതിരെ ഇളക്കി വിടുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ഫതാവൽ ഉലമായി ഫിസ് സൗറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഫതാവൽ ഉലമായി ഫിസ് സൗറാത്ത്, സൗറാത്തുകളുടെ വിഷയത്തിൽ ഉലമാക്കളുടെ ഫത്വകൾ എന്ന് പറയുന്ന നല്ല കനപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അതിലൊരുപാട് ഫത്വകൾ, കാര്യങ്ങൾ, വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ അദ്ദേഹം ഈ വിഷയത്തിലുള്ള സലഫുകളുടെ മനഹജ് വിശദീകരിക്കുകയാണ്. എന്ത്, ഭരണാധികാരികളോടുള്ള സലഫുകളുടെ മനഹജ് വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ പറയാണ്, പിന്നെ ഫി ഫഹ്മി മൻഹജി സലഫി സ്വാലിഹി ഫി തആമലി മഅ സുൽത്താൻ, ഭരണാധികാരികളോടുള്ള ആ പിന്നെ ഇടപാട് വിശദീകരിക്കുന്ന സലഫുകളുടെ മനഹജ്, വഅല്ലാ യത്തഖിദ് മിൻ അഖ്താഇ സുൽത്താൻ സബീലൻ ലിഇസാറത്തിൻ നാസി വഇല തൻഫീരിൽ ഖുലൂബി അൻ വലാത്തിൽ ഉമൂരി. എന്താ അദ്ദേഹം പറഞ്ഞത്, ഭരണാധികാരികളുടെ തെറ്റുകൾ ജനങ്ങളെ അവർക്കെതിരെ ഇളക്കി വിടാനുള്ള ഒരു സബീലായിട്ട് സ്വീകരിക്കാതിരിക്കുക. കണ്ടോ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇത് പറഞ്ഞിട്ട് വഇല തൻഫീരിൽ ഖുലൂബി അൻ വലാത്തിൽ ഉമൂരി, ഭരണാധികാരികൾക്ക് മനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുക, ജനങ്ങളുടെ മനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുക ഭരണാധികാരികൾക്കെതിരെ. അപ്പോൾ ഭരണാധികാരികൾ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകും, അത് ഹദീസ് തന്നെ നമ്മൾ പറഞ്ഞു, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന് അസൈറ്റ് പഠിപ്പിച്ചതാണ്. ആ സന്ദർഭത്തിലും സംബന്ധത്തുമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ എന്താക്കുക, ജനങ്ങളെ ഇളക്കി വിടാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് സലഫുകളുടെ മൻഹജല്ല എന്നുള്ളതാണ് ഇബ്നു സമി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഖവാരിജുകളിൽപ്പെട്ട ഒരു ടീമാണ് ദ ഖാദിയ. അവർക്ക് ആ പേര് വരാനുള്ള കാരണം എന്താ പറയുക, ഈ ഖവാരിജുകളിൽപ്പെട്ട ഈ ഖാദിയ ടീം, ഇവര് നേർക്ക് നേരെ യുദ്ധം ചെയ്യൂല, ഭരണാധികാരികളോട് നേർക്ക് നേരെ യുദ്ധം ചെയ്യൂല, പിന്നെന്താ ചെയ്യുക, ജനങ്ങളെ ഇളക്കി വിടും. എന്നിട്ട് പറയുന്നത് ഈ ഭരണാധികാരികളൊന്നും ശരിയല്ല, ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് ജനങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യും, ജനങ്ങൾക്കിടയിൽ ഫിത്തൻ ഉണ്ടാക്കുക, എന്നാലും ഇവർ നേരിട്ട് യുദ്ധം ചെയ്യുക, ഭരണാധികാരികളോട് ഇവർ നേർക്ക് നേരെ പോയിട്ട് വാളെടുത്തിട്ട് യുദ്ധം ചെയ്യൂല, പക്ഷെ ജനങ്ങളെ എന്ത് ചെയ്യുക, ഭരണാധികാരികൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു ടീമാണ് ഖാദിയ. ആ പേര് വരാൻ തന്നെ കാരണം എന്താണ്, അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഖുറൂജിനെ അവരെന്ത് ചെയ്യും, നല്ലതാക്കിയിട്ട് തോന്നിപ്പിച്ചു കൊടുക്കും, ഈ ഭരണാധികാരികളൊന്നും ശരിയല്ല, അവര് ശരിയല്ല, അതുകൊണ്ട് ഇവരെ താഴിറക്കണം, അതിങ്ങനെ നല്ലതായിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുക. വല യുബാഷിറുന താലിക്ക, എന്നാൽ അവർ ഡയറക്റ്റ് ആയിട്ട് അതിൽ പിന്നെ ഇൻവോൾവ് ആവൂല, ഇവരിങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഫിത്തിനുണ്ടാക്കിയിട്ട് ജനങ്ങളെ മനസ്സിൽ ഇങ്ങനെ പകയും വിദ്വേഷവും ഇട്ട് കൊടുക്കുക. ഇവർ ഖവാരിജുകളിൽപ്പെട്ട ഒരു ടീമായിട്ടാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വാള് കൊണ്ട് മാത്രമാണോ ഖുറൂജ് ഉള്ളത്? വാളുകൊണ്ട് മാത്രമാണോ ഖുറൂജ്? അത് മാത്രമാണോ ഖവാരിജിയത്ത്? അത് മാത്രമാണോ ഖവാരിജിന്റെ മദ്ഹബ്? ഖവാരിജിൽപ്പെട്ട ഒരു ടീമാണിത്, അവരുടെ നിലപാടാ പറഞ്ഞത്, അവർ നേർക്ക് നേരെ യുദ്ധം ചെയ്യൂല, പക്ഷെ ജനങ്ങളെ ഇളക്കി വിടും. ഈ ടീമാണ് ഖവാരിജുകളിൽ ഏറ്റവും ഡേഞ്ചർ. അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാദുൽ ഖവാരിജി ഹും അഖ്ബസുൽ ഖവാരിജ്, ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു ടീമാണ് ഇത് ഖാദിയ. കാരണം അവര് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യില്ല, പിന്നെന്താ ചെയ്യുക, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, അവർ ചെയ്തത് കണ്ടോ, അത് ശരിയാണോ, ഇത് ശരിയാണോ, അവിടെ മറ്റതുണ്ട്, ഇവിടെ മറ്റതുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ 10 ആൾക്കാരോട് പറഞ്ഞു, പിന്നെ 20 ആൾക്കാരോട് പറഞ്ഞു, പിന്നെ അത് വാട്സപ്പിലിട്ടു, പിന്നെ അത് ഫേസ്ബുക്കിലിട്ടു, ഇങ്ങനെ 10,000 ആയി 20,000 ആയി, അങ്ങനെ ജനങ്ങളെ ഭരണാധികാരികൾക്കിടയിൽ പിന്നെ തിരിച്ചുവിടുക. ഈ ടീമാണ് ഇത് ഖാദിയ. പിന്നെ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും വാള് കൊണ്ട് മാത്രമാണ്, അത് മാത്രമാണ് ഖുറൂജ്, അത് മാത്രമാണ് ഖവാരിജിയത്ത് എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ഇബിനു ഹജർ ഈ ഖാദിയ ടീമിനെ വിശദീകരിച്ചു. ഖാദിയ ടീമിനെ വിശദീകരിച്ചിട്ട് ഇബിനു ഹജർ പറയാണ്, വൽ ഖാദു ഖവാരിജ് കാനുല യുറവുന ബിൽ ഹർബി, അവര് യുദ്ധം ചെയ്യൂല, ബൽ യുൻകിറൂന അല ഉമറായിൽ ജൗരി, അക്രമികളായ ഭരണാധികാരികൾ അവരെന്ത് ചെയ്യും, ഇൻകാർ ചെയ്യും. ഒന്ന് ഹസബി തോക്കത്തി, അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, അവർ ഇൻകാർ ചെയ്യും. വയദൂന ഇല റഈഹിം, അവരുടെ അഭിപ്രായത്തിലേക്ക് റഈയിലേക്ക് അവർ ആളുകളെ ക്ഷണിക്കും. വയുസയ്യിനൂന മഅദാലിക അൽ ഖുറൂജ് വയുഹ്സിനൂനഹു, എന്നിട്ട് എന്ത് ചെയ്യും, ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് നടത്തുന്നതിനെ, വിപ്ലവം ഉണ്ടാക്കുന്നതിനെ അവർ നല്ലതാക്കിയിട്ട് തോന്നിപ്പിച്ചു കൊടുക്കും, അത് നല്ലതാണെന്ന് പറയും, പിന്നെ തയ്യാറാക്കിയിട്ട് വേറൊരാളെ കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ ആ ചിന്ത ജനങ്ങൾക്കിടയിൽ ഇട്ടു കൊടുക്കും, അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളെ പാകപ്പെടുത്തും. ഇവര് നേർക്ക് നേരം എന്ത് ചെയ്യൂല, ഡയറക്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യൂല. ഈ ടീമാണ് ഇത് ഖാദിയ ടീം. അപ്പൊ അതിന്റെ രണ്ടാമത്തെ തെളിവായി, അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ട് ഖാദിയ, ഖവാരിജുകളിൽപ്പെട്ട ടീം. അപ്പോ വാള കൊണ്ടുള്ളത് മാത്രമല്ല ഖുറൂജ്. അഹ്ലു സുന്നക്ക് ഒരു മൻഹജ് ഉണ്ട് ഏത് വിഷയത്തിലാണെങ്കിലും, അത് ഈ വിഷയത്തിലും മൻഹജ് ഉണ്ട്. എന്ത്, ഭരണാധികാരികള് 100% ശരിയാണെന്നുള്ളത് ആർക്കും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അവരടുത്ത് അബദ്ധങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും, തിന്മകൾ ഉണ്ടാവും, അത് ഹദീസിൽ വന്നത് തന്നെയാണ് അല്ലെ. നിങ്ങളുടെ മുതുകത്തടിക്കും, ഹദീസിൽ വന്നതാണ്. നിങ്ങളുടെ ധനമെടുക്കും, ഹദീസിൽ വന്നതാണ്. അവർ സോർത്തരായിരിക്കും, ഹദീസിൽ വന്നതാണ്. ആ സമയത്തും സമ്മതത്വം കൊടുക്കുക എന്നുള്ളതാണ്, അവർക്കെതിരെ ഖുറൂജ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഖുറൂജ് എന്നുള്ളത് വാള് കൊണ്ടുണ്ടാവും, അത് കൗല് കൊണ്ടും കലാമും കൊണ്ടും ഉണ്ടാവും, വർത്താനം കൊണ്ടുണ്ടാവും. ഒരു രാവിലെ നേരം വെളുത്തിട്ട് എല്ലാവരും വാളെടുത്തിട്ട് പോയിട്ട് പിന്നെ അമീറിനെതിരെ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യൂല. അവിടെ ഇബ്നു സയ്യിം പറഞ്ഞ പോലെ ഗ്രൗണ്ട് പാകപ്പെടുത്തലുണ്ടാവും, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്താഗതികൾ അഹ്ലു സുന്നത്തിനെതിരാണ്. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞാൽ നമ്മൾ നാലാമത്തെ അസ്ലിലേക്ക് പോകും. കാരണം ഇത് വിശദീകരിക്കാതെ പോയാൽ എന്താകും, ഈ വിഷയം പൂർണ്ണമാവില്ല. ഈ മൂന്നാമത്തെ നമ്മൾ അസ്ലി വിശദീകരിച്ചു. അപ്പൊ ഈ സംശയം തീർക്കാതെ പോയാൽ എന്താവും, ഈ വിഷയം ഒരിക്കലും പൂർണ്ണമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് അഹ്ലു സുന്നത്തിൻ്റെ ആളുകൾ ഉലമാക്കൾ പറഞ്ഞതുപോലെ വിഷയം പഠിച്ചാലും മതി, അതാണ് സലഫിയത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ്